ഹായോൾ, മറ്റൊരു കിട്ടിലൻ ദിവസമായി മിസ്റ്റർ ലോക്കറിൻ്റെ ചാറ്റോക്സ് പോഡ്കാസ്റ്റിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു നമ്മുടെ വർഷം അവസാനിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ബ്രിമ്മിലോട്ട് എത്തി നിൽക്കുകയാണ്. എല്ലാവരും പറയുന്നത് പോലെ, എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ അടുത്ത വർഷം ഒരു നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഇത്രയും കൺസിസ്റ്റൻസി ആയിട്ട് ഒരു പക്ഷേ പോഡ്കാസ്റ്റ് എടുക്കുന്ന ഒരു പോഡ്കാസ്റ്റർ ലോകത്ത് തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ലാസ്റ്റ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും ഊഹിക്കാം എത്ര ടൈം പീരീഡായി കാണുമെന്ന്. പക്ഷേ ആ ഒരു പോഡ്കാസ്റ്റ് എടുത്തത് കൊണ്ട് എനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് അല്ലാതെ എനിക്ക് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ ഈ ഒരു പോഡ്കാസ്റ്റ് എന്നൊരു ലക്ഷ്യത്തിൽ ഞാൻ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒന്ന്, എൻ്റെ മൈൻഡിൽ എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് ഫീല് ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് തുറന്ന് പറയാനുള്ളൊരു എൻ്റെ ഒരു കംഫർട്ട് സോണായിട്ട് എനിക്ക് കാണാറുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ പോഡ്കാസ്റ്റിൻ്റെ അഭിപ്രായങ്ങൾ, ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടേതായ പെർസ്പെക്റ്റീവിലുള്ള അവരുടെ എക്സ്പീരിയൻസൊക്കെ അവർ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ, ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ചേഞ്ച് വേണം എന്ന് തോന്നിയ ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ പോഡ്കാസ്റ്റിൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. വേറൊന്നുമല്ല, ഒരു ഷുഗറിനെ പറ്റിയായിരുന്നു. അപ്പോൾ ആ ഒരു പോഡ്കാസ്റ്റിന് ശേഷം എനിക്ക് മാറ്റം വന്നത് എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്നെ അറിയാവുന്ന, എൻ്റെ പേഴ്സണലി അറിയാവുന്ന, എൻ്റെ ലൈഫ് സ്റ്റൈൽ അറിയാവുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവരറിയാം അവനും ഷുഗറും അല്ലെങ്കിൽ ഞാനും ഷുഗറും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാം. കാരണം ഞാനിപ്പോൾ അന്ന് ഞാൻ പോഡ്കാസ്റ്റിൽ പറഞ്ഞതും അതുപോലെയാണ്. പക്ഷെ ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ഡൗൺ ചെയ്യുന്നു, ഷുഗർ ഉള്ള സാധനങ്ങൾ കഴിക്കില്ലെന്നോ, അങ്ങനെയല്ല. ഷുഗർ ഞാൻ എടുക്കുന്ന എൻ്റെ യൂസ് അല്ലെങ്കിൽ ഞാനൊരു ഒരു സ്വീറ്റ് അല്ലെങ്കിൽ ഒരു സ്പൈസി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ അടക്കുമ്പോൾ വേറൊന്നും ചിന്തിക്കാതെ ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്യുന്ന, ഓട്ടോമാറ്റിക്കലി ഞാൻ പിക്ക് ചെയ്യുന്ന ഷുഗറായിരുന്നു. അപ്പോൾ ആ ഒരു പിക്കിംഗ് മെൻറ്റാലിറ്റി എൻ്റെ മൈൻഡിൽ ഒരുപാട്, എനിക്കൊരു ഷുഗർ കൺസ്യൂം ചെയ്യാം എന്നൊരു പേടി വന്ന് ഞാൻ എടുത്തൊരു റെസൊല്യൂഷനായിരുന്നു ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഇത് ചുമ്മാ ഒരു ഫണ്ണിന് വേണ്ടി മാത്രമല്ല, നമ്മളെപ്പോഴും നല്ല ഒരു മൊമെൻറ്റിൽ, കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തുടങ്ങാൻ നല്ലൊരു മൊമെൻറ്റ് തപ്പി നിൽക്കുമ്പോൾ ആ ഒരു സ്റ്റാർട്ടിംഗ് മൊമെൻറ്റ് ഒരു ന്യൂ ഇയർ എന്നൊരു ബേസിലാണ് എൻ്റെ ഈ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ പോഡ്കാസ്റ്റ് ഞാൻ കൂടുതലും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു റെസൊല്യൂഷൻ്റെ ഭാഗമായി ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് ദിവസം മുമ്പ് ഷുഗറിൻ്റെ ടെസ്റ്റ് വരെ ചെക്ക് ചെയ്ത് എൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഡെയിലി ലൈഫിൽ ഞാനിപ്പോൾ ഷുഗർ ഒഴിവാക്കാം എന്നെക്കൊണ്ട് പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങൾ, ഡെയിലി ലൈഫിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് സാഹചര്യത്തിൽ നിന്നും കട്ട് ഡൗൺ ചെയ്ത് എനിക്ക് സിമ്പിളായി കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോൾ ചായയുടെ കാര്യത്തിൽ ചായയുടെ മധുരം കുറച്ചു. ഇപ്പോൾ എന്തെങ്കിലും ചായ മാക്സിമം മധുരം ഇല്ലാത്ത ചിലപ്പോൾ ഒരാൾ തന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അത് ഇതാവില്ല, ആ അത് മതി, കുഴപ്പമില്ല, എനിക്ക് അഡ്ജസ്റ്റഡ് ആണ്. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. ഇപ്പോൾ കടയിൽ നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചായ കടി ഫ്രണ്ട്സിനോടൊക്കെ ഒപ്പം ചെന്ന് കഴിക്കുന്ന ടൈമിൽ നമ്മൾ ഏത് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ മാക്സിമം സ്വീറ്റ് അവോയ്ഡ് ചെയ്യാറുണ്ട്. അങ്ങനെ അവോയ്ഡ് ചെയ്ത് ഈ ഒരു ന്യൂ ഇയർ, അതിന് മുമ്പായിട്ട് ഈ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഞാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഇത് ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. എൻ്റെ സുഹൃത്തുക്കളുടെയും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ ചുറ്റുപാടിൽ നിന്ന് അവരുടെ കുറേ ഇഷ്ടങ്ങൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഇഷ്ടങ്ങളായി മാറുന്നത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പണ്ട് എൻ്റെ ഒരു സുഹൃത്തിന് ഷവർമ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ നടന്ന് ലാസ്റ്റ് ഷവർമ എനിക്ക് ഭയങ്കര ഇഷ്ടം ഉള്ളൊരു ഇതിലായിട്ട് മാറി. അതുപോലെ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള രാഹുൽ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിന് ഷുഗറിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഷുഗർ എന്തുകൊണ്ട് ഒരു ഡേഞ്ചറാണ് എന്നൊക്കെ അവൻ ഒരുപാട് ഫോളോ ചെയ്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ ശ്രദ്ധിച്ച് അവനാണ് എന്നോട് നോട്ടീസ് ചെയ്തടാ, നീ നല്ല എടുക്കുന്നെല്ലാം മധുരമാണല്ലേ എന്നിങ്ങനെ തമാശയ്ക്ക് ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയതാണ് എൻ്റെ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ. അപ്പോൾ അങ്ങനെ ഞാൻ കട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ കട്ട് ഡൗൺ ചെയ്തായിരുന്നു. അപ്പോൾ ഷുഗറിൻ്റെ അളവ് എനിക്ക് തന്നെ ഒരുപാട് ഫീൽ ചെയ്തു ഈ ഞാൻ ഒരുപാട് കട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ ഈ ഒരു സുഹൃത്തിൻ്റെ കൂടെ നടന്ന് ഈ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഷുഗർ ഞാൻ ഭയങ്കര രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. കോൺസെൻട്രേറ്റ് ചെയ്ത് പാസ്റ്റ് എന്നെ എനിക്ക് ഭയങ്കര രീതിയിൽ എന്തുകൊണ്ട് ഈ കടകളിലൊക്കെ ഇപ്പോൾ നമ്മൾ എടുത്തു പറഞ്ഞാൽ ജിലേബി എന്ന് പറഞ്ഞൊരു സാധനം, എൻ്റെ ഒരു കൺസെപ്റ്റാണ് ഇതൊരിക്കലും, നിങ്ങൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തെ ഞാൻ ഒരിക്കലും എതിർത്ത് പറയുന്നതല്ല. ജിലേബി പോലത്തെ ഒരു ഫുഡ് ഐറ്റം ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഓയിലിയുമാണ്, ഷുഗറിൻ്റെ ഒരു അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 70% ഷുഗറായിരിക്കും. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ളൊരു ഫുഡ് നമ്മൾ എൻജോയ് ചെയ്യരുത് എന്നേ എൻ്റെ ഒരു സജഷനായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ എക്സ്ട്രീമായിട്ടുള്ള ഫുഡ് അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ മധുരം കഴിക്കാറുണ്ട്, ഇപ്പോഴും ഞാൻ മധുരം കഴിക്കുന്ന ഒരാളാണ്, പക്ഷേ അതിൻ്റെ ലിമിറ്റ് നല്ല കുറച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ്. ഇപ്പോൾ ഷുഗറിൻ്റെ ചില കാര്യത്തിൽ ഇപ്പം പഞ്ചസാര ഭയങ്കര കൂടിപ്പോയി കഴിഞ്ഞാൽ എനിക്കതിപ്പം കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. കാരണം മനസ്സുകൊണ്ട് ഒരു ലിമിറ്റ് കൂടുതൽ ഷുഗർ എനിക്ക് ഭയങ്കര മടുപ്പായി തുടങ്ങി. പണ്ട് നമ്മൾ ഈ ക്രിസ്മസിനൊക്കെ നമുക്ക് കിട്ടുന്ന കേക്കിൻ്റെ നടുക്ക് വെച്ചേക്കുന്ന ഒരു റോസാപ്പൂവൊക്കെ ആരും കഴിക്കാതെ മാറ്റി വയ്ക്കുന്ന സാധനം ഒറ്റയടിക്ക് കഴിച്ച് അടിപൊളി ടേസ്റ്റ് എന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. ആ ഞാനിൽ നിന്നും ഇപ്പോൾ ഈ ഒരു ഞാനിലോട്ട് മാറി. അപ്പോൾ എൻ്റെ ചുറ്റുപാടുള്ള എല്ലാവരും ഇത് ഇച്ചിരി ഓവറാണ്, നീ ഇങ്ങനെയൊക്കെയാണോ കൺസേൺ ചെയ്യുന്നത്, ഇത് നീ പറയുമെങ്കിലും നീ മറ്റേ കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ലല്ലോ എന്നൊരു കോമൺ ചോദ്യം വരാറുണ്ട്. പക്ഷേ എനിക്ക് അതിനോടും പറയാനുള്ളത്, ഇപ്പോൾ ക്രിസ്മസിന് നമ്മളിപ്പോൾ ഒരു എലൈറ്റ് അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു പ്ലം കേക്ക് കൊണ്ട് വയ്ക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് എനിക്കത് ഇടയ്ക്ക് കഴിക്കാൻ തോന്നും, അങ്ങനെ ഞാനത് കഴിക്കാറുണ്ട്. പക്ഷേ കൊതി കൊണ്ട് കഴിക്കുന്നത് ഞാനൊന്ന് കൺട്രോൾ ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ അല്ലാതെ ഒരുപാട് എമൗണ്ടിൽ ഞാൻ ഷുഗർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, അങ്ങനെ എനിക്ക് ഷുഗറുള്ളൊരു വ്യക്തിയല്ല, എന്നാലും ഞാനിത് ഫുൾ ടൈം മൈൻഡുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. വീട്ടുകാർ കൂടെ ഇപ്പോൾ ആ വീട്ടുകാർ കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്യാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഷുഗർ ചെക്ക് ചെയ്യണം എന്നൊരു, എനിക്കത് ഭയങ്കര കൺസേൺ ആയി ഒരു ഭാഗമാണ്. കാരണം ഷുഗർ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിൻ്റെ ഒരു വെൽക്കമിങ് ചെയ്യുന്നൊരു സാധനമാണ്. കാരണം ആ ഒരു ഡയബറ്റീസ് പോലത്തെ ഒരു അസുഖം നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം ഒരുപാട് അസുഖങ്ങൾ വരാം. ഇപ്പോൾ നമ്മളെ എല്ലാവരും ഈ പ്രായത്തിലെ ഒരു എൻ്റെ ഒരു കോളേജ് വിദ്യാർത്ഥി കഴിഞ്ഞിരിക്കുന്ന ടൈമോ അതിൽ ഇതിന് മുമ്പോ 20 വയസ്സ് തൊട്ട് ഒരു 30 വയസ്സ് പിരിയുള്ള ടൈമിൽ ഒരുപാട് കുട്ടികൾ വലിയ കൺസേൺ ചെയ്യാറില്ല ഈ പ്രായത്തിൽ എന്ത് ഷുഗർ. പക്ഷേ ഈ ടൈമിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ലൈഫ് സ്റ്റൈലാണ് പിന്നീട് ഭാവിയിൽ അതൊരുപാട് നമ്മുടെ ജീവിതത്തിനെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത്, നമ്മൾ വരുന്ന അസുഖത്തിനെ വരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ഓക്കെ കോംപ്ലിക്കേറ്റഡ് ആണ് യവനന്ദ്ര ഇങ്ങനെ ചിന്തി, എന്തോ എൻ്റെ ഇഷ്ടം ഇങ്ങനെ ആയിരുന്നു എനിക്കപ്പോൾ. അങ്ങനെ ചിന്തിച്ച് ഒരു ലിമിറ്റ് കൂടുതൽ മധുരം ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവാറുണ്ടായിരുന്നു. ചില പണ്ടൊക്കെ ഫുള്ള് കുടിക്കുന്ന ചില ഷേക്കുകൾ പോലും എനിക്ക് ചിലയിടത്ത് അവർ ടേസ്റ്റ് കൂട്ടാൻ എന്ന് വേണ്ടി സിറപ്പ് വാരി ഒഴിച്ച് മഞ്ചസാരയും കൂട്ടി തട്ടുമ്പോൾ എനിക്കത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് പേർക്കെങ്കിലും എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കാണും. ഇപ്പോഴും എന്നെ കാണുന്നവർ ഞാൻ മധുരം കഴിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ കഴിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അളവ് ഞാൻ നല്ല രീതിയിൽ ഞാനിപ്പോൾ കൺട്രോൾഡ് ആയിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ. മധുരം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡ് ഐറ്റം വന്നാൽ ഞാൻ ഉറപ്പായിട്ടും കഴിക്കും, അത് ഉറപ്പാണ്. പക്ഷേ അത് കുറച്ച് കുറച്ചായിട്ട് ഡെയിലി ലൈഫിൽ നിന്ന് കട്ട് ഓൺ ചെയ്യുമ്പോൾ തന്നെ വലിയൊരു വ്യത്യാസം വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഷുഗർ ഇഷ്ടമുള്ളവരോട് ഞാൻ ഒരുപാട് വെറുപ്പിക്കുന്നുണ്ടായിരിക്കാം, അതെനിക്ക് സ്വാഭാവികമായിട്ടും. ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ തന്നെ എൻ്റെ ചുറ്റുപാടുള്ളവരടുത്ത് ഞാനിത് പറയുമ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സത്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും മറ്റേ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മദ്യപിക്കുന്നതും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ മദ്യത്തിൻ്റെ ലഹരിക്ക് അടിമയാണ് എന്ന് പറഞ്ഞിട്ട് മദ്യപിക്കുന്നതും പോലെ തന്നെയാണ് ഈ പറയുന്നതെങ്കിലും, എനിക്ക് പറയാനുള്ളത് അത് സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു വൈറ്റ് പോയ്സൺ എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ഒരു ഷുഗർ ഒരുപാട് വലിയ എമൗണ്ടിലാണ് ഈ ചെറിയ ചെറിയ ജ്യൂസിൻ്റെ പാക്കറ്റ് പോലുള്ളത്. ഇപ്പോൾ ഗൂഗിളിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയൊരു റിസർച്ച് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ, ഗൂഗിളിൽ അത് എത്രത്തോളം ട്രസ്റ്റഡ് ആവണമെന്നില്ല, ചിലപ്പോൾ ഞാൻ പറയുന്നത് ഭയങ്കര ഒരു തെറ്റായിരിക്കാം, പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി സെർച്ച് ചെയ്തപ്പോൾ ഒരാളുടെ ഡെയിലി ലൈഫിൽ ഒരാൾക്ക് മാക്സിമം ഒരു എത്ര 9 teaspoon ഷുഗറൊക്കെയാണ് കൺസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു 6 teaspoon ഒക്കെ റേഞ്ചിലൊക്കെയാണ് അവർ പറയുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, പക്ഷേ സിമ്പിളായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഡയറക്റ്റ് ഷുഗർ നമ്മൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കുമായിരിക്കും, പക്ഷേ പുറത്ത് ചെന്ന് ഒരു ഫ്രൂട്ടി, ഒരു 10 ചെറിയൊരു ഫ്രൂട്ടിയിൽ അവർ അതിൻ്റെ പാക്കറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിരിച്ച് നോക്കിയിട്ട് അതിൽ എത്രത്തോളം ഷുഗർ ഉണ്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ചുമ്മാ ഇരിക്കുമ്പോൾ ഫ്രീ ടൈമിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ ഷുഗർ കണ്ടൻറ്റ് ജസ്റ്റ് ഒരു 10 രൂപയുടെ ഒരു ഫ്രൂട്ടിയിൽ നിങ്ങൾ ഒരു ദിവസം കുടിക്കുന്ന ഷുഗറിലുണ്ട്. 36 grams ഓഫ് ഷുഗേഴ്സ് അപ്രോക്സിമേറ്റ് ഉണ്ട്. അത് തന്നെ ഈ ഒരു 9 teaspoon ഏകദേശം കഴിയുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ലല്ലോ നമ്മളൊരു ദിവസം കഴിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ജസ്റ്റ് നമ്മൾ ചോറെടുത്ത് കഴിഞ്ഞാൽ പോലും ചോറിൽ തന്നെ ഷുഗറുണ്ട് എന്ന് ആൾക്കാർ പറയാനുണ്ട്. അപ്പോൾ നമ്മളെ ഒരു ലൈഫ് സ്റ്റൈൽ പുറത്ത് ഒക്കെ ഇറങ്ങി നടക്കുന്ന ടൈമാണെങ്കിൽ നമ്മൾ ഒരുപാട് പുറത്തുനിന്ന് കഴിക്കുകയും, അപ്പോൾ അതിനിടയിൽ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയത് ഈ ഇങ്ങനത്തെ കുറച്ച് ഫുഡ് ടൈം, നേരത്തെ പറഞ്ഞതുപോലെ ജിലേബി, അതിൽ ഭയങ്കര അൺഹെൽത്തി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരുപാട് ആൾക്കാർ അത് ഭയങ്കര നോർമലായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇടയ്ക്കൊരു ടൈമിൽ ഞാനിങ്ങനെ ഭയങ്കര നമ്മൾ രാത്രി 3 ചിന്ത എന്നൊക്കെ പറയുന്നത് പോലെ ഉറങ്ങാൻ നേരത്ത് കിടക്കാൻ നേരത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഈ നമ്മളെ ഭയങ്കര രീതിയിൽ ആകർഷിക്കുന്ന രീതിയിൽ ബേക്കറിയിലൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന സാധനങ്ങളെല്ലാം ഒരു ലിമിറ്റിൽ കൂടുതൽ മധുരമുള്ളതൊന്നും അത്ര പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനാണ് എന്നവരെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇവിടെ പുകവലി മദ്യപാനവും പോലും ഇവിടെ ബാൻ ചെയ്തിട്ടില്ല, പിന്നെയാണോ ഇതിൻ്റെ ഷുഗർ? ഇതൊരു ബാൻ ചെയ്യണം എന്നല്ല, എൻ്റെ പെർസ്പെക്റ്റീവ് അല്ല, മറ്റുള്ളവർക്കെന്നറിയാം. പക്ഷേ എനിക്ക് ചുമ്മാ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടായ കുറേ തോട്ടുകൾ മാത്രമാണ്. എനിക്ക് ഞാനും ഭയങ്കര ഒരു ഷുഗർ പ്രേമിയാണ്, ഷുഗർ ഉള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളുമാണ്. ചെറിയ കാലത്തിൽ തന്നെ ഞാൻ കൊച്ചിൽ പഠിക്കുമ്പോൾ കടയിൽ പോയി രാത്രി ചായക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങുന്ന ടൈമിൽ ചേട്ടന് എന്തെങ്കിലും സ്പൈസി ആയിട്ടായിരിക്കും ഇഷ്ടം, പക്ഷേ എനിക്ക് മധുരം ഉള്ളതേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. അപ്പം എൻ്റെ ആ ഒരു കൊതി കൊണ്ടും ഇളയ ഒരു അനിയൻ എന്നുള്ള കൺസിഡറേഷനും തന്നുകൊണ്ട് പലപ്പോഴും അവനത് സഫർ ചെയ്ത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നൊക്കെ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാനിപ്പോൾ കഴിഞ്ഞ ന്യൂ ഇയർ റെസൊല്യൂഷൻ ടോപ്പിക് തന്നെ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഇത്തവണത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ടോപ്പിക് എന്തെന്ന് വെച്ചാൽ വേറൊന്നുമല്ല. ഇപ്പോൾ ഞാൻ ഈ റെസൊല്യൂഷൻ എടുക്കുന്നതോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കണ്ടൻറ്റിന് വേണ്ടിയോ അങ്ങനെ മാത്രമല്ല, എനിക്കിങ്ങനെ മാറ്റണം, അത് മാറ്റിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിങ്ങനെ മൈൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിനെ പറ്റി ചിന്തിച്ചപ്പോൾ എനിക്ക് അത് മൈൻഡിൽ ഇങ്ങനെ വന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, ഈ ഒരു കാര്യം എൻ്റെ മാറ്റണം. അപ്പോൾ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നുള്ള രീതിയിലൊരു ഫൺ എന്നുള്ള രീതിയിൽ അത് ഫോളോ ചെയ്യാം എന്നൊക്കെ ആഗ്രഹിച്ച് ഞാൻ എൻ്റെ സുഹൃത്തിനോടൊക്കെ ഭയങ്കര ഡിസ്കസ് ചെയ്തു, ആടാ അത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഒരു മിനിറ്റിൽ അത് പിന്നെ കുറേ ഇതായി, വേറെ കുറേ പരിപാടികളായിട്ടൊക്കെ ബിസിയായി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ആ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഞാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ട് പിന്നീട് ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു എൻ്റെ ലൈഫിൽ എനിക്ക് എന്നെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ്, എനിക്കതിൽ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, എൻ്റെ ക്യാരക്ടറിൽ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ തോന്നിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോൾ ട്രൈ ചെയ്ത് ഗ്രാജുവലി ആയാലും അത് മാറ്റാൻ പറ്റും എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഉടനെ പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ വന്നോളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ നിന്ന് ലാസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്ത് എടുത്ത ഒരു സംഭവമാണ്. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നേരത്തെ പോലെ ചിരിക്കുന്നവർ കാണും, എന്നാലും ഞാൻ പറയട്ടെ, ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിത് എന്തൊക്കെ നിങ്ങളെ മൈൻഡിലൂടെ കടന്നു വരുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ പൊതുവേ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളൊരു ഭൂരിഭാഗം ആൾക്കാരും, അല്ലെ കുറേ ഭൂരിഭാഗമില്ല ഒരു അവിടെ നിന്ന് അത് നമുക്കൊരു 70% പറയാം ആൾക്കാരും ഈ പയ്യന്മാരല്ലെങ്കിൽ പെൺകുട്ടികൾ അത്യാവശ്യം എങ്ങനെയാണെന്ന് എനിക്ക് ലൈഫ് സ്റ്റൈൽ അറിയില്ല. നമ്മളെ പയ്യന്മാർ ഞാനിപ്പോൾ ഒരു ബോയ് ആയതുകൊണ്ടും പിന്നെ എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയൊരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നതാണ്, ഒരുവിധം നമ്മൾ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ഭയങ്കര മെസ്സിയായിട്ട് വയ്ക്കുകയും എടുത്ത സാധനങ്ങൾ പിന്നീട് നമുക്ക് തപ്പാൻ ഒരു അരമണിക്കൂർ കണ്ടുപിടിക്കേണ്ടി വരികയും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അസൈൻ ചെയ്യുന്ന ടൈമിൽ ഞാൻ എൻ്റെ ഈ ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മ അല്ലെങ്കിൽ ലേസി ആയിട്ടുള്ള ഒരു മൈൻഡ് എന്നെ ഭയങ്കര രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇമ്പ്രൂവ് ആവണം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ പ്ലാനിങ് വേണം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്നോട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എനിക്കത് പെർഫെക്റ്റായിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി ആ ഒരു ഡിസിപ്ലിൻ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണെന്ന് തോന്നി. ഒരിക്കലും മറ്റേ ഈ ഡിസിപ്ലിൻ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇന്ന രാവിലെ എണീറ്റ് ഇന്നത് ഇത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എടുക്കുന്ന പല റെസൊല്യൂഷൻസും അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എടുക്കണം എന്നല്ല. പക്ഷേ എനിക്ക് ഗ്രാജുവലി മാറ്റാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ ഇപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ ഫുട്ബോൾ കളിക്കാനും പോകാറുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ ബൂട്ട് ഒക്കെ വന്ന് അത് മാത്രം എനിക്ക് ഭയങ്കര ചിട്ടയായിട്ടുണ്ട്, ഇന്ന ഒരു സ്ഥലത്ത് ഞാൻ കറക്റ്റായിട്ട് ഊരി വയ്ക്കും. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ അത് അതുപോലെ എടുക്കാറുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തുണിയൊക്കെ ഭയങ്കര രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് അതിനുവേണ്ടി ഒരു റിസർച്ച് നടത്തി, എൻ്റെ റൂമിൽ തന്നെ ആയിരിക്കും, പക്ഷേ അതിൽ തന്നെ ഒരു ചിട്ടയില്ലായ്മ എനിക്ക് ഭയങ്കര രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് മാറണം എന്ന് തോന്നിയ ഒരു കാര്യം ഈ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു, ഞാനിത് സത്യം പറഞ്ഞാൽ ഒരു ഒട്ടും പ്ലാനിങ് ഇല്ലാതെ എൻ്റെ മൈൻഡിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് പറയുന്നു എന്നല്ലാതെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സംഭവങ്ങളില്ല. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഫീൽ ചെയ്യുന്നത് ഡിസിപ്ലിനേക്കാളും ഒരു അറേഞ്ച്മെൻറ്റ് എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളിലും. കാരണം ഒരു പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസി പോലും എനിക്ക് പല കാര്യം ഇപ്പോൾ പോഡ്കാസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടിയതാണ്, അല്ലാതെ വേറൊരു തരത്തിലും ഡൗൺ ആയിപ്പോയതല്ല. പക്ഷേ കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ട് മാത്രം ഇപ്പോൾ ഭയങ്കര രീതിയിൽ ഡൗണായി കിടക്കുന്ന ഒരു കാര്യങ്ങളിലൊന്നാണ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ട്, പോഡ്കാസ്റ്റ് ഉണ്ട്, അതല്ലാതെ എനിക്ക് കുറച്ച് വേറെ കുറച്ച് ഇതുപോലെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലും ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര രീതിയിൽ വേണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ പ്ലാനിങ് എങ്ങനെയെങ്കിലും എല്ലാത്തിലും തുടങ്ങണം എന്ന് ഉള്ളത് ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ എനിക്ക് കുറേയൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പക്ഷേ ആരും എടുക്കാൻ ചാൻസ് ഇല്ലാത്തൊരു ഡിഫറെൻ്റ് ഒരു ഐഡിയോളജിയോ ചിന്താഗതിയോ ഒക്കെ വച്ചിട്ടുള്ള ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മൈൻഡിൽ എനിക്ക് ഫീൽ ചെയ്യുന്നതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു ഇതുമില്ല. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇപ്പോൾ കണ്ടൻറ്റുകൾ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ വിസിറ്റ് ചെയ്ത കുറേ ട്രാവൽ പ്ലേസസ് അതുപോലെ തന്നെ എനിക്ക് ഷെയർ ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ റോഡിലിറങ്ങി ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും മൈൻഡ് ചെയ്യാനാണ്. അതുപോലെ അതിനേക്കാളും എനിക്ക് ഒരു എൻ്റെ ഒരു പ്ലാറ്റ്ഫോം എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് എനിക്ക് ഉറക്കെ വിളിച്ച് പറയണം എന്ന് തോന്നിയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ചെറുതായിരിക്കാം, പക്ഷേ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള, ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ അത് ഭയങ്കര നിസ്സാരമായി ആൾക്കാർ ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉടനെ പിറകെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ന്യൂ ഇയർ ആയിട്ട് അതൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഓൾറെഡി ഞാനൊരു പോഡ്കാസ്റ്റ് കുറച്ച് മുമ്പ് ചെയ്തായിരുന്നു, കുറച്ച് മുമ്പല്ല ഒരു രണ്ട് മാസം മുമ്പ് ചെയ്തായിരുന്നു. പക്ഷേ അത് ഒരു കുറേ ഗ്യാപ്പിന് ശേഷം എടുത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ആ ഒരു കംഫോർട്ട് കിട്ടിയില്ലാത്തതുകൊണ്ട് ആ ഒരു പോഡ്കാസ്റ്റ് എനിക്ക് കേൾക്കാൻ വലിയ സുഖം തോന്നിയില്ല, അതുകൊണ്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതിൻ്റെ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റൊക്കെ ആയിരുന്നു സംഭവം, അതിനെ റിലേറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു ഫൺ എലമെൻറ്റ് മാത്രമായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്ക് ടു ന്യൂ ഇയർ റെസൊല്യൂഷൻ. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാനത് ഈ ഒരു ന്യൂ ഇയർ കഴിഞ്ഞ് അത് എൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എനിക്കത് ഓക്കെ ആവുന്നുണ്ടോ ഇത് ഞാൻ ഒട്ടും കഴിഞ്ഞ തവണ ഷുഗർ പറഞ്ഞതുപോലെയല്ല, ഇതെനിക്കറിയില്ല. ഇത് ഞാൻ എവിടെ എങ്ങനെയാണ് ഇത് തുടങ്ങേണ്ടത്, എന്തിലാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ പോലും ശ്രദ്ധിക്കാതെ നമ്മൾ കളയുന്ന ഒരു കുറവായിട്ട് എനിക്ക്, കുറവല്ല എൻ്റെ ഒരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ് ഈ ഒരു പ്രോപ്പർ അറേഞ്ച്മെൻറ്റ് കുറവ്, എല്ലാത്തിലും എന്തും എവിടെയും അല്ലെങ്കിൽ മെസ്സി ആയിട്ട് വയ്ക്കുന്ന ഒരു സംഭവം. അപ്പോൾ ആരെയും ദ്രോഹിക്കാത്ത ഒരു കുഞ്ഞ് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കോളേജ് ലൈഫൊക്കെ ഞാൻ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. എല്ലാവരും ഒരുപാട് കോളേജിലെ സ്റ്റാറ്റസിലൂടെയും ജോബ് സ്ഥലത്തും എല്ലാം ഭയങ്കര അടിച്ചു പൊളിച്ച് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഇത് കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് എക്സാമിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ വീട്ടിലൊക്കെ ഇരുന്ന് സ്റ്റാറ്റസ് കണ്ട് ആഘോഷിക്കില്ലായിരുന്നു എൻ്റെ പതിവ്. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് എല്ലാം അതുപോലെ തന്നെ വരാൻ പോകുന്ന ന്യൂ ഇയർ എല്ലാം അടിച്ചു പൊളിക്കും, പൊളിച്ചു അതുപോലെ തന്നെ അടിച്ചു പൊളിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളിപ്പോൾ ആരോട് പറയണമെന്ന് പോലുമില്ല, നിങ്ങൾക്കും ലൈഫിൽ എപ്പോഴെങ്കിലും മാറ്റണം എന്ന് തോന്നിയിട്ടുള്ള, ഉള്ളിൽ കുറ്റബോധം ഉണ്ടായിട്ടുള്ള, എന്നാൽ ഇനിഷ്യേറ്റീവ് സ്റ്റെപ്പ് എടുക്കാൻ മടി തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ കമോൺ, ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കൂ. നിങ്ങൾക്ക് ആഗ്രഹം വേണം, മറ്റുള്ളവർ പറയുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ ഒരു മാറണമെന്ന് തോന്നേണ്ടതല്ല. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ സെൽഫായിട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് മാറണം അല്ലെങ്കിൽ എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് ഒരു ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ഒരു പുഷ് കിട്ടുന്നത് പോലെ ഒരു ന്യൂ ഇയർ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ചാൽ ഇതുപോലെ ചെറിയ ചെറിയ ന്യൂ ഇയർ റെസൊല്യൂഷനിൽ തുടങ്ങി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനിയും പറഞ്ഞൊരുപാട് നീട്ടുന്നില്ല, നിങ്ങളുടെ ഒരു കിഡിലം അടിപൊളി ഒരു 2024 ഒരു മികച്ച വർഷമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതുപോലെ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. സോ ഇറ്റ്സ് മീ മിസ്റ്റർ വ്ളോഗർ, ബി യുവർ ഓൺ ഹീറോ, സൈനിങ് ഓഫ്. പിന്നെ ഇതുവരെ കേട്ടവർ പോഡ്കാസ്റ്റ് എല്ലാ ഫ്രണ്ട്സിനും ഷെയർ കൊടുക്കാൻ മറക്കല്ലേട്ടാ.